நாமத்தினை மகத்துவம் உண்டாகட்டும்.
May the name of the Lord be glorified.
இன்ன இவிடையுள்ள தெய்வ சபையில் தெய்வத்தை ஆராதிப்பான் அவசரம் தெய்வம் ஒருக்கி தந்ததில் தெய்வத்தின் நன்றியோடு கூட ஸ்தோத்திரம் மகத்துவம் கரையேற்றுக.
I ascribe all glory and praise and thanks to the Lord Almighty who has enabled me the opportunity to be able to come over to this place and to offer the worship together with this assembly.
ഈ സഭയിലേക്ക് എന്നെ സ്വാഗതം ചെയ്തതിൽ സഭയോടുള്ള നന്ദിയും അറിയിക്കുക.
Also my love and thanks to the church who have invited me here.
ഇന്ന് നാം ഓർത്തതുപോലെ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ച കുഞ്ഞുങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും.
And as we were reminded, we thank and praise God for the 8 children who testify the Lord in the waters of baptism.
നമ്മൾ ഇന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 3 അധ്യായത്തിൽ നിന്ന് സഭാസംബന്ധമായ കുറെ കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.
My desire as I stand here is to turn your attention to certain church related matters as found in 1 Corinthians in chapter 3.
കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് പ്രാദേശിക സഭ ആത്മീയമായി ആരോഗ്യപരമായി എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് ഒട്ടധികം നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു ലേഖനമാണ്.
When you look at the epistle to the Corinthians, it is an epistle that contains a lot of instruction as to how a local church should continue in a healthy and very spiritual manner.
പൗലോസിനെ സംബന്ധിച്ച് ദൈവസഭയെക്കുറിച്ച് അദ്ദേഹത്തിന് ഉന്നതമായ ഒരു കാഴ്ചപ്പാടുണ്ടായി.
As far as Paul is concerned, he had very exalted vision regarding the church of God.
ഓരോ സ്ഥലം സഭയിൽ കൂടി വരുന്ന ഓരോ വിശ്വാസിക്കും ആ ദർശനം സ്ഥലം സഭയെക്കുറിച്ച് ഉണ്ടാകണം.
And each and every member of the assembly who come for worship in the local assembly should have a similar kind of a vision.
കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ശ്രദ്ധയും ചിന്തയും കേന്ദ്രീകരിക്കപ്പെടേണ്ട രണ്ട് മണ്ഡലങ്ങളാണ് ക്രിസ്തുവും അവിടുത്തെ സഭയും.
And as I reminded you the other day, our thoughts and all our emotions to be focused on two important subjects, that is Christ and Christ's church.
സ്ഥലം സഭയെ സംബന്ധിച്ച് വളരെ ഉന്നതമായ ചിന്തകളാണ് തന്റെ അനുവാചകരുടെ മുൻപിലേക്ക് പൗലോസ് കൊണ്ടുവരുന്നത്.
And Paul is bringing very exalted thoughts and visions about the church to the readers.
ഒന്നാമത് പൗലോസ് നാമകരണം ചെയ്തിരിക്കുന്നത് തന്നെ സ്ഥലം സഭകളുടെ പ്രാധാന്യതയെ വെളിപ്പെടുത്തുന്നതാണ്.
And the way in which the epistles are named itself is bringing out the importance of the local assembly.
കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11 അധ്യായം 16 വാക്യത്തിൽ സ്ഥലം സഭകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ദൈവസഭകൾ എന്നാണ്.
In 1 Corinthians chapter 11 and verse 16 Paul is referring to the churches as the churches of God.
അപ്പോൾ ഈ സ്ഥലം സഭയെ കുറിച്ച് പറഞ്ഞാൽ ഇത് ദൈവസഭയാണ്.
So the local church is the church of God.
ഈ കാഴ്ചപ്പാടും ഈ അവബോധവും നമ്മിൽ എത്ര പേർക്കുണ്ടെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുൻപിൽ ഉയരുക.
Now the question mark remains before us as to how many of us have this understanding and this deep rooted belief.
ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന അപ്പനുറുക്കെ ആരാധിക്കുന്ന എന്റെ സ്ഥലം സഭ അത് ദൈവത്തിന്റെ സഭയാണെന്നുള്ള ഒരു ബോധം നമ്മിലുണ്ടെങ്കിൽ വളരെ യോഗ്യമായ വിധത്തിൽ ദൈവസഭയിൽ വർദ്ധിക്കും എന്നുള്ളതാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
Through the scripture we are able to understand that if a believer has this thinking that the local church in which he is a member of and he is partaking of the bread and if he gets the realization that that church is indeed the church of God then the assembly will proceed healthily.
ആ ഒരു അവബോധം നമ്മിലുണ്ടെങ്കിൽ ദൈവസഭയിൽ നമ്മുടെ സ്ഥാപിത താല്പര്യം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയില്ല.
And if that kind of a thought is ruling in our hearts, we will never ever endeavor to instill our vested interest in the church.
സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് നൽകുന്ന മറ്റൊരു വാക്ക് റോമാലേഖനം 16 അധ്യായം 16 വാക്യത്തിലാണ്.
Another term that Paul is using regarding the local church we find in Romans chapter 16 and verse 16.
അവിടെ അദ്ദേഹം പറയുന്നത് ക്രിസ്തു സഭകൾ, ക്രിസ്തുവിന്റെ സഭകൾ.
There he mentions the churches of Christ.
എത്ര മനോഹരമായ വിധത്തിലാണ് സ്ഥലം സഭകളെ അദ്ദേഹം നാമകരണം ചെയ്തിരിക്കുന്നത്.
Look at how beautifully Paul is addressing and naming the churches.
ഈ ഒരു കാഴ്ചപ്പാട് ഇന്ന് ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ചെറിയവരും വലിയവരുമായ എല്ലാ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ.
Now this kind of an outlook, let it be in the hearts of each and everyone, whether small or great, who have come forward for worship.
ഇത് ക്രിസ്തുവിന്റെ സഭയാണ്.
Now this is the Church of Christ.
എത്ര ബോധം നമുക്ക് അത് സംബന്ധിച്ചുണ്ട്.
How much do we have an outlook about that?
ക്രിസ്തുവിന്റെ സഭയിൽ വഴക്കുണ്ടാക്കുകയല്ല.
Inside the Church of Christ there cannot be quarrel.
ക്രിസ്തുവിന്റെ സഭയിൽ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക.
And we cannot gossip against one another in the Church of Christ.
ക്രിസ്തുവിന്റെ സഭ എന്നുള്ള ഗൗരവമായ ബോധം നമ്മെ ഭരിക്കണം.
And the serious thought that this is the Church of Christ.
കാരണം ഇതിന് വില കൊടുത്തത് അദ്ദേഹമാണ്.
Because it is Christ who paid the price for it.
നമ്മൾ വേദനയൊന്നും അറിഞ്ഞിട്ടില്ല.
We did not know any pain.
നമ്മൾ വേദന അറിഞ്ഞിട്ടില്ല, നമ്മൾ പലപ്പോഴും വേദനിപ്പിക്കാറുണ്ട്.
We did not know any pain, but we sometimes cause pain to others.
വേദനിപ്പിക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ വേദന നമ്മൾ അറിയാത്തതുകൊണ്ട്.
We cause pain to others because we did not know the pain he endured.
അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മെ ഭരിക്കണം.
And therefore all these thoughts should rule over us.
മൂന്നാമത് സ്ഥലം സഭയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്,
Third early Paul says about the local church.
1 കൊരിന്ത്യർ 12 അധ്യായം 34 വാക്യത്തിൽ.
1 Corinthians chapter 12 and verse
34. വിശുദ്ധന്മാരുടെ സഭകൾ എന്ന് അവിടെ പറയുന്നു.
There he calls it as the church of the
saints. ഓരോ സ്ഥലം സഭയുടെയും സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു.
And that brings out the characteristic of every local church.
സഭ വിശുദ്ധമാണ്.
The church is holy.
അവിടെ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല.
There should not be any kind of unholiness.
നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്.
We read like this in the Psalms.
യഹോവേ നിന്റെ ആലയത്തിന്റെ വിശുദ്ധി, ആലയത്തിന് വിശുദ്ധി എത്ര ഉചിതമായിരിക്കും.
And he says holiness is indeed beautiful for your temple.
വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയത്തിന് ഒരു അലങ്കാരം തന്നെയാണ്.
In fact holiness is an adornment for the
മൂന്ന് നാമങ്ങളാണ് അത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്.
So three terms I have referred to the church.
ഒന്ന് ദൈവത്തിന്റെ സഭ.
One it is the church of God.
രണ്ട് ക്രിസ്തുവിന്റെ സഭ.
Secondly is the church of Christ.
മൂന്നാമത് വിശുദ്ധന്മാരുടെ സഭ.
Thirdly, it's the Church of the Saints.
വ്യക്തിപരമായി പറഞ്ഞാൽ നമ്മുടെ ആരുടെയും വകയല്ല.
Individually saying it is not our own.
ആ സ്ഥലം സഭയിൽ ദൈവം ഓരോരുത്തർക്കും ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്.
In that local church, God has entrusted ministries.
തനിക്ക് അർഹമല്ലാത്ത ഒരു ശുശ്രൂഷ ഏറ്റെടുക്കുന്നത് ദൈവത്തിന്റെ ക്രമത്തിന് തെറ്റാണ്.
And if a person is trying to take upon himself any ministry that is not worthy of him, that is contrary to the order placed by God.
എനിക്ക് നൽകാത്ത ഒരു കൃപ ഞാൻ ഏറ്റെടുക്കാൻ പോയാൽ അത് സ്ഥലം സഭയെ ഞാൻ വഞ്ചിക്കുകയാണ്.
If I try to take and grab a grace that has not been given to me, I am deceiving the local church.
ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം.
Now all of these things we have to remember.
അങ്ങനെ വരുമ്പോഴാണ് സഭ നല്ല ആരോഗ്യത്തോടുകൂടെ പോകുന്നത്.
And if we have these thoughts only then the healthy
ഇന്ന് പല സഭകൾക്കും ആരോഗ്യമില്ല, ആളുകളുണ്ട് ആരോഗ്യമില്ല.
Today churches have a lot of members but no health.
ചില വ്യക്തികളെ കണ്ടാൽ നല്ല ആരോഗ്യമുണ്ടെന്ന് തോന്നുന്നു.
If you look at certain people, they seem to be healthy.
നല്ല വണ്ണമുണ്ട്, നെഞ്ചിവിരിവുണ്ട്, നല്ല വയറുണ്ട്, പക്ഷേ പുള്ളിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ.
They have a big body, but they are not able to even stand.
എന്ന് പറഞ്ഞതുപോലെ പല സ്ഥലം സഭകളും ആളുകളുണ്ട്.
Similar is the condition of so many local churches. Members are
ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പാടും.
They will sing in English and Malayalam.
ഹിന്ദിക്കാരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു പാട്ട് ഹിന്ദിയിലും പാടും.
And if there is the presence of Hindi people, we'll sing in Hindi also.
സ്തോത്രത്തിനൊന്നും ഒരു കുഴപ്പമില്ല.
And there is no shortage for praising.
കർത്താവ് കണ്ടതുപോലെ ഫലമില്ലാത്ത തഴച്ച് വളർന്നിരിക്കുന്ന അത്തി പോലാണ് പല സഭകളും.
Many of the churches are just like the fig tree that was blossoming and flourishing without any fruit.
അങ്ങനെ ആകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്.
But that is not what God is desiring.
അത് പറകാലെ ഞാൻ ഓർപ്പിച്ചുകൊള്ളാം.
And I'll remind you later on.
ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഇനിയും ചില മിനിറ്റുകൾ സഹിഷ്ണുത കൊണ്ട് ആവശ്യമാണ്.
And just like we read in the book of Revelations, there is need for
patience. അത് വളരെ സഹിഷ്ണുതയോടുകൂടെ കേട്ടുകൊണ്ടിരിക്കാൻ ദൈവം കൃപ നൽകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
And pray especially that God might give you grace to be patient enough to hear.
കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ സ്ഥലം സഭയെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളോട് സാദൃശ്യപ്പെടുത്തി പറയാവുന്ന വിധത്തിലാണ് പൗലോസ് അത് എഴുതി.
Paul has written 1 Corinthians chapter 3 in such a manner that it would benefit to liken the church to three examples, metaphors.
മൂന്നാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ സഭയെ ഒരു കുടുംബത്തോട് സാദൃശ്യപ്പെടുത്തി ചിന്തിക്കാൻ കഴിയും.
And in 1 Corinthians chapter 3 verse 1 onwards Paul is writing a comparison of the church to a family household.
4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സഭയെ ഒരു കൃഷിഭൂമിയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിയും.
And from chapter 4 till verse 9 Paul is likening the church to a field.
അതിനെ തുടർന്ന് 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ സഭയെ ഒരു മന്ദിരത്തോട് ഉപമിച്ച് അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്തി ചിന്തിക്കാൻ കഴിയും.
And from verse 10 to 17 onwards the church is likened to a temple.
ഒരു അരമണിക്കൂർ നമ്മുടെ മുൻപിലുണ്ട്, 9:30 അത് കൃത്യമാ. ഞാനിപ്പം വളരെ സമയം പാലിക്കുന്നയാളാ.
We have half an hour before us.
ഈ അരമണിക്കൂർ കൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ എനിക്കും പ്രയോജനപ്പെടണം, നിങ്ങൾക്കും പ്രയോജനപ്പെടണം.
In this brief moments before us whatever I'm saying should benefit you and me.
പ്രയോജനപ്പെട്ടേ പോകാവൂ.
It should profit us.
ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന ആളിനാരെയും നന്നാക്കാനൊന്നും
പറ്റത്തു.
ചിലര് പറയും ഇന്നാര് ഇന്നടുത്ത് പോയി പ്രസംഗിച്ചിട്ട് ഒരു ഗുണവും അവിടെ വന്നില്ല.
സാർ
പറയുന്നത് പോലെ ആരെയും പ്രസംഗകർക്ക് തൊഴിച്ച് സ്വർഗത്തിൽ കയറ്റാൻ
പറ്റത്തില്ല.
അതുകൊണ്ട് ഈ മനുഷ്യൻ നന്നാകാത്തത് പ്രസംഗത്തിന്റെ കുറവ് കൊണ്ടല്ല, പറയുന്നവന്റെ ഒക്കെ ഗുണക്കേട് കൊണ്ടാ.
Because of lack of the ones who preach.
നമ്മൾ ഗുണമായി മാറണം.
And therefore we have to turn out to be good.
പറയുന്നവൻ പ്രാർത്ഥിച്ചും കൃപ പ്രാപിച്ചുവാ വരുന്നത്.
The person who is preaching he has received
grace. വരുന്നവന് ദൈവകൃപയുമായി ഒരു പുലബന്ധമില്ലെങ്കിൽ പിന്നെ അങ്ങനെ നന്നാ.
But the one who is coming if he does not have any relation with grace of God.
അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ പ്രാർത്ഥനയോട് കൂടെ വേണം നമ്മൾ ഇത് ശ്രദ്ധിക്കാൻ.
And therefore very prayerfully we have to pay attention.
ഒന്നാമത് ദൈവസന്നിധിയിൽ ഒരു വിനയം വേണം.
Firstly we need a humility.
നമ്മുടെ അമ്മമാര് പറയുന്ന ഒരു താഴാഴ്മയും വിനയവും.
Like our mothers remind us we should have a lowliness and a humility.
അഭിനയം വരാനുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പൂർവ്വകാലത്തേക്ക് ഒന്ന് ശ്രദ്ധ പോയാൽ.
And for humility to come only one way, just look back at our old life.
ചെറുപ്പം മുതലേ ജീവിച്ചു വന്ന വഴികളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയാൽ.
Just a reminder of the ways in which we have come up from our childhood.
താനേ നടുവളയും എന്നതിന് സംശയം.
Surely our knees will bend, there is no doubt about it.
കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കും.
May God help us specially.
ഇയാള് കൂട്ടായ്മയൊന്നും വാങ്ങാൻ വന്നതല്ലേ. അല്ല, വിളിച്ചത് കൊണ്ട് വന്നതാ.
ബിക്കോസ് യു ഹാവ് ഇൻവൈറ്റഡ് മീ.
അത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു.
ആൻഡ് ദാറ്റ് വാസ് ഗോഡ്സ് പ്ലാൻ.
ദൈവം നമ്മെ സഹായിക്കട്ടെ.
ആൻഡ് ഗോഡ് മേ ഹി ഹെൽപ്പ് അസ്.
ഓക്കേ, നമുക്ക് വിഷയത്തിലേക്ക് വരാം.
ലെറ്റ്സ് കം ബാക്ക് ടു ദ സബ്ജക്റ്റ്.
സഭ ഒരു കുടുംബമാണ്.
നൗ ദ ചർച്ച് ഈസ് എ ഹൗസ്ഹോൾഡ്.
ഈ സ്ഥലം സഭയിൽ കൂടി വരുന്ന എല്ലാവരോടും പറയട്ടെ.
ലെറ്റ് മീ സേ ലൈക് ദിസ് ടു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ.
നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ കുടുംബത്തിലാണ്.
നൗ യു ഹാവ് കം ഇൻടു ദ ഹൗസ്ഹോൾഡ് ഓഫ് ഗോഡ്.
ആത്മീയ കുടുംബത്തിലാണ്.
ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഹൗസ്ഹോൾഡ്.
കുടുംബത്തോട് ബന്ധപ്പെട്ടു വരുന്ന ചില പദപ്രയോഗങ്ങൾ ഈ മൂന്ന് വാക്യങ്ങളിൽ കാണാൻ കഴിയും.
ഇൻ ദ 3 വേഴ്സസ് യു ആർ സീയിങ് ടേംസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു എ ഹൗസ്ഹോൾഡ്.
അതിൽ ഒന്നാമത്തേത് നമുക്ക് കാണാൻ കഴിയുന്നത് പാല് ഭക്ഷണം എന്ന് പറയുന്നുണ്ട്.
ഫസ്റ്റ്ലി വാട്ട് വി സീ ഈസ് മിൽക്ക് ഓർ
ഫീഡ്. മറ്റൊന്ന് പാൽ എന്ന് പറയുന്നുണ്ട്.
സെക്കൻഡ്ലി ഇറ്റ് സേസ് മിൽക്ക്.
പിന്നെ ഈർഷ്യ പിണക്കം, ഇതെല്ലാം കുടുംബത്തിലുള്ള കാര്യങ്ങളാണ്.
ആൻഡ് ദെൻ ഇറ്റ് സേസ് സ്ട്രൈഫ് ആൻഡ് എൻവി.
കുടുംബവുമായി ബന്ധപ്പെടുന്ന കുറെ പ്രയോഗങ്ങൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ
രേഖപ്പെടുത്തി.
അത് തന്നെയാണ് ഈ സഭയെ കുടുംബത്തോട്
ബന്ധപ്പെടുത്തിയിരിക്കുന്നത്.
നമ്മൾ ഈ പത്രോസിന്റെ 1 Corinthians 2:5 വായിക്കുമ്പോൾ അവിടെ സഭയെ ആത്മീയ ഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട്.
Chapter 2 and verse 5 there the church is called as a spiritual family.
Vatsalya sahodarangalodu njan parayatte.
To my dear brethren let me say like this.
ലോകത്തിലുള്ള കുടുംബ ബന്ധങ്ങള എന്ന് പറയുന്നത് ശവക്കുഴി കൊണ്ട് തീരുന്നു.
Now all the relations in the world will end at the sepulcher.
എന്നാൽ ഈ പറയുന്ന ദൈവിക കുടുംബ ബന്ധമുണ്ടല്ലോ അതിനപ്പുറവും നിലനിൽക്കുന്നു.
But this godly relation that we have that will extend beyond the grave.
അതുകൊണ്ടാണല്ലോ ചെറിയാൻ സാർ പാടിയത് പിരിയാ ബന്ധമാണ് ഇത്, പിരിയാ ബന്ധമാണ് ഇത് യുഗകാലം വരെ.
That is why Cherian sir sang like this. This is a relation that will never separate even unto the end of ages.
ഇത് നിത്യതയിലും തുടരുന്ന ബന്ധമാണ്.
Now this is a relation that will extend into eternity.
നമ്മളെല്ലാവരും അവിടെ കാണുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ പറയുന്നത്.
And I am saying this in the belief we will see in eternity.
നമ്മൾ അവിടെ ചെല്ലും, നമ്മളെല്ലാവരും അവിടെ കാണും.
It is my hope we will all be there.
അത് അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം.
That is a blessed thought indeed.
ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ആരാധിക്കുന്ന ഈ ഒരു 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 സംഗതി ഉണ്ടല്ലോ.
There is this event of worship over
the place. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങ് പോകും.
At the trumpet of the Lord we'll all be taken away.
അവിടെയും നമ്മൾ ഇങ്ങനെ ആരാധിക്കുക.
But there also we are going to worship.
അതാണ് ഈ ആത്മീയ ഗ്രഹത്തിന്റെ ബന്ധം എന്ന് പറയുന്നത്.
That is the relation of the spiritual household.
അതുകൊണ്ട് സഭ ഒരു കുടുംബമാണ്, ദൈവിക കുടുംബം.
And therefore the church is a spiritual godly household.
കുടുംബം ആണെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്?
In a house, what is the responsibility of the
members? ഒറ്റ കാര്യം ഞാൻ ഓർപ്പിക്കാം.
Let me remind you one matter.
പക്വതയുള്ളവരായി.
They should be mature.
പക്വത.
They should have maturity.
ഇന്നില്ലാതെ പോയിരിക്കുന്നതാ.
And what is lacking today is this.
ഇന്ന് പക്വതയുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സഭകളിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും.
If there was maturity, many of the problems in our churches would have been resolved, or in the first place, it would not have happened.
സഭയിൽ കൂടി വരുമ്പോൾ എന്തു പറയണം, എന്തു പറയണ്ട എന്ന് പലർക്കും അറിഞ്ഞു.
Today, many do not know what to say, what not to say when they come to the church.
എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പലർക്കും അറിഞ്ഞു.
Likewise, what to do and what not to do.
എങ്ങനെ ശുശ്രൂഷിക്കണം, എങ്ങനെ ശുശ്രൂഷിക്കാൻ പാടില്ല എന്ന് പലർക്കും അറിഞ്ഞു.
And how to minister and how not to minister.
ഇതെല്ലാം പക്വതയില്ലാത്തതിന്റെ കുഴപ്പമാണ്.
Result of immaturity.
ഈ പക്വതയ്ക്ക് തിരുവെഴുത്തിൽ പറയുന്ന വേറെ രണ്ട് പദങ്ങൾ.
Now there are two other terms for immaturity in the scripture.
ഒന്ന് പുരുഷത്വം എന്നൊരു പദമാണ്.
One it is manliness.
രണ്ടാമത് തികഞ്ഞവരെ എന്നൊരു പദമാണ്.
And secondly not perfect.
എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ.
My dear brothers and sisters.
യുവതി യുവാക്കളായവരോടും കൂടെ പറയുകയാണ്.
Young brothers and sisters.
നമ്മളെല്ലാം ഈ ദൈവസഭ എന്ന കുടുംബത്തിന്റെ അംഗങ്ങളായതുകൊണ്ട് ഈ കുടുംബത്തിൽ പെരുമാറേണ്ടത് വളരെ പക്വതയോ.
Since we are all members of this spiritual household of God, we should behave in this family with maturity.
ee korinthia sabhaye kurichu indinte onnam adhyayathil paulus valare prashamsichaanu paranjirikkunnu.
Regarding the Corinthians in chapter 1, Paul is praising the Corinthian church.
adinte 7am vakyam onnam adhyayam 7am vakyam ningalum nokkana.
Chapter 1 and verse 7.
ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി എന്നവിടെ വായിക്കുന്നു.
So that you come short in no gift.
അപ്പോൾ കൊരിന്തിയ സഭയെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് കൃപാവരത്തിൽ ഒരു കുറവും ഇല്ല.
So Paul is honoring the Corinthian church and saying there is no lack of gift.
നിങ്ങൾക്ക് ഭാഷാവരമുണ്ട്.
Now you have the gift of
tongues. വ്യാഖ്യാനവരമുണ്ട്.
And you have the prophecy.
പ്രവചനവരമുണ്ട്.
Gifts of prophecy.
ഈ വരങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട്.
Now all of these gifts you have.
അതിലൊരു കുറവും നിങ്ങൾക്കില്ല.
And there is no lack in that.
പക്ഷേ എന്താ ഇല്ലാത്തത്?
But what is it that you lack?
പക്വതയില്ല.
You do not have maturity.
പക്വതയില്ലാത്തതിന്റെ ലക്ഷണം എന്താ?
And what is the sign of immaturity?
ദാ മൂന്നാം വാക്യത്തിൽ പറയുന്നു.
It is mentioned in verse 3.
ഈർഷ്യയും പിണക്കവും നിങ്ങളുടെ ഇടയിൽ ഇരിക്കും.
It is mentioned that in
മൂന്നാമത് പറയുന്നു നിങ്ങൾ ജഡീകരാണ്.
Thirdly, you're carnal.
അയ്യോ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്.
Now just think about it.
എല്ലാ വരങ്ങളും ഉള്ള സഭ.
Now a church has having all gifts.
വരങ്ങൾക്ക് ഒരു കുറവുമില്ല.
Without any dearth of gifts.
എല്ലാ വരവും ഉണ്ട്.
All gifts they have.
പിന്നെ ഏതു വരമായില്ല?
But what is the gift that they lack?
ഈ വരമില്ല.
They do not have.
അതാണ് വന്നിരിക്കുന്ന തകരാറ്.
That is what exactly has happened.
ഇന്ന് സഭയിൽ കൃപാവരങ്ങൾ ഒരുപാടുണ്ട്.
Today churches have gifts.
പ്രസംഗമാണ് എല്ലാം. നമ്മുടെ ബ്രദറുകാരുടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പ്രസംഗം.
The speciality of the brother is everybody can preach.
എല്ലാവർക്കും പ്രസംഗിക്കുമെന്ന് മാത്രമല്ല, എല്ലാവർക്കും പ്രസംഗിക്കുകയും വേണം.
Everybody not only can they preach but they also want to
preach. കേരളത്തിലൊക്കെ ഒരാൾ മരിച്ചു കിട്ടുമ്പോഴാണ് അവിടെ മരണം നടക്കുന്നത്.
And in our Kerala only when a person dies only then the death happens.
അനുസ്മരണമെന്ന മരണമാണ് അവിടെ നടക്കുന്നത്.
And there are so many condolatory messages.
പല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മെസ്സേജിന് വിളിക്കും.
And the people from remote places they call.
നമ്മൾ ഏച്ചു കെട്ടി അവിടെ എത്തും.
And we dress up and go to the place.
നേരത്തെ ചോദിക്കും എപ്പോഴാ മെസ്സേജ്.
And we ask when is the message.
Brother, ഇത് 12 കൂടെ സകലവും തീരും.
And they say by 12 o'clock everything will be over.
അപ്പൊ മെസ്സേജ് എപ്പോ തുടങ്ങും?
So when should we start the message?
11:30 ആവുമ്പോ കൈ തരും മൈക്ക്.
11:30 I'll give the mic.
നമ്മൾ ഒരു 10:30 ചെല്ലും. സമയത്ത് എങ്ങനെ മരണ വീട നേരത്തെ ചെല്ലും.
We go at 10:30.
അവിടെ കുത്തിയിരിക്കും.
And we'll be sitting there.
വരുന്നവർ അനുസ്മരണം.
And everyone who is coming are saying
അനുസ്മരണമാണെങ്കിലും സാരമില്ല.
And if it is simply a
പ്രസംഗമാണ്.
It is a sermon.
പ്രസംഗത്തിന് ഒരുത്തിന് ഒരുക്കി കെട്ടി അവിടെ ഇരിപ്പോ.
There is already one person assigned for the sermon.
ഇനി അവൻ വല്ല പോയിന്റ് മറന്നുപോയാലോ എന്ന്
worrying if the preacher will forget any point.
ഞാൻ പറഞ്ഞതിന്റെ സാരം എന്റെ സഹോദരങ്ങളെ, നെഞ്ചിനകത്ത് അല്പം വേദനയുള്ളതുകൊണ്ട് പറയുന്നു.
The essence is because I have a pain in my heart.
യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്.
James in this epistle says like this.
അധികം ശിക്ഷാവധി വരുമെന്ന് ഭയപ്പെട്ടിട്ട് നിങ്ങൾ എല്ലാവരും ആരാകരുത്, ഉപദേഷ്ടാക്കന്മാരാകരുത്.
Fearing that the greater judgment will come upon you, not everyone should be preachers.
ഇവരെ എല്ലാ കൃപാവരങ്ങളും ഉണ്ട്, പക്ഷേ പക്വതയില്ല, വിവരമില്ല.
Here all the gifts are there. there, but there is no maturity.
ഈർഷയും പിണക്കവുമായിട്ട് നടക്കുക.
And there is envy and strife.
പകയും വിദ്വേഷവുമാണ്.
And they have jealousy and strife.
പാനപാത്രം എടുക്കുമ്പോൾ എല്ലായിടത്തും പാടുന്ന പാട്ട് ഇവിടെയും പാടിയത് ഞാൻ
കേട്ടു. And while the cup is taken, the same song sung everywhere, sung here also.
അത് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്.
It is the way the song starts.
നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ അടുത്തിരിക്കുന്നവനോടുള്ള പക വിട്ടിട്ടില്ല.
അവനോട്
കൈ കൊടുത്തു വർത്തമാനം പറഞ്ഞിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞു.
Several months have passed and we have shaken hands.
ഹൃദയപൂർവം അവനോട് ബന്ധപ്പെട്ടിട്ട് മാസങ്ങൾ പലത്
കഴിഞ്ഞു. Many months have passed when we have heartfelt.
എന്നിട്ടും ഒന്നും തോന്നരുത്, നാണമില്ലാതിരുന്നു പാടുക, നിൻ സൗമ്യമ എന്തോന്നാ
ദൈവത്തെ.
സ്ഥിതിക്കൊക്കെ ഒരു വ്യത്യാസം വരണം സഹോദരന്മാർ.
Our state should change.
നമ്മൾ നിത്യജീവന്റെ പങ്കാളികളാണ്. ആ ജീവന്റെ തുടിപ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം
പ്രിയപ്പെട്ടവരെ.
ഞാൻ പറയുകയല്ല, പക്ഷേ അതിന്റെ മീതെ സൂര്യൻ
അസ്തമിക്കരുത്.
ഒരു സഹോദരൻ ദീർഘകാലമായിട്ട് ഒരാളോട് മിണ്ടാതെയും പറയാതെയും പകയും ഒക്കെ വെച്ചോണ്ടിരുന്നപ്പോൾ മറ്റൊരാൾ ഉപദേശിച്ചു, ബ്രദറെ സൂര്യൻ അസ്തമിക്കും വരെ കോപം വെച്ചോണ്ടിരിക്കരുതെന്നല്ലേ വചനം
പറയുന്നത്. പറഞ്ഞു
സൂര്യൻ അസ്തമിക്കുന്നില്ലല്ലോ.
സോ ഹി സെഡ് ദി സൺ ഈസ് നോട്ട് സെറ്റിംഗ്.
സൂര്യൻ അസ്തമിക്കുന്നെന്ന് നമ്മളല്ലേ പറയുന്നത്.
വി ആർ ഓൺലി സെയിങ് ദി സൺ ഈസ് സെറ്റിംഗ്.
ഇത് അസ്തമിക്കുന്നില്ലല്ലോ.
സൺ ഈസ് നോട്ട് റിയലി സെറ്റിംഗ്.
ഇന്ന് കേരളത്തിൽ ഇല്ലെങ്കിൽ അമേരിക്കയിലുണ്ടല്ലോ.
ടുഡേ ഈസ് എൻ ഈവനിംഗ് ഇൻ അമേരിക്ക, ഇറ്റ്സ് മോർണിംഗ്.
അതെന്ന് അസ്തമിക്കുന്നു അന്ന് വചനപ്രകാരം ഞാൻ കോപം വിട്ടു.
When it will truly set, then according to the word I'll give up my anger.
ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു തങ്ക കിരീടം തന്നെ ഇവന്റെ തലയിൽ വെച്ചു.
And when he goes to the heaven, I'm sure he'll get a golden crown.
ദൈവത്തെ പരിഹസിച്ചുകൂടാ.
Now you should not mock God.
വഞ്ചിച്ചുകൂടാ.
You should not deceive God.
ദൈവത്തിന്റെ വചനത്തിന് വിധേയപ്പെടണം വിശ്വാസികൾ.
A believer has to submit to the word of God.
നമുക്ക് പക്വതയുള്ളവരായിരിക്കണം.
Now we should be mature people.
ഈർഷയോ പിണക്കമോ വന്നു കഴിഞ്ഞാൽ,
if we have envy or strife amongst us,
അതിനായിസ് കൊടുക്കരുത്.
We should not give slack.
പറഞ്ഞത് പരിഹരിക്കാൻ കഴിയണം.
We have to resolve that.
ദൈവം നമ്മെ സഹായിക്കേണ്ടതായിട്ടുണ്ട്.
Help us for that.
ഈർഷയും പിണക്കും വെച്ചുകൊണ്ടിരുന്നാൽ അത് സഭയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു.
Keeping envy and strife, that will affect the health.
നമ്മൾ നിമിത്തമായി ഒരു സഭ അനാരോഗ്യത്തിലേക്ക് പോകാതിരിക്കാൻ
ശ്രദ്ധിക്കണം.
കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇവരുടെ പക്വതയില്ലാത്തതിന്റെ മറ്റൊരു തെളിവ്, ജന്മ ചെയ്ത ഭക്ഷണം
കഴിക്കത്തില്ല.
ഇവർക്ക് എന്നും പാല് മതി.
They always want milk.
ആ ചിലർക്ക് അങ്ങനെയാ.
That is how some people
are. എല്ലാം കഴിച്ചോ?
Did you eat anything?
One glass milk, or a glass of water.
Only just one glass of milk.
അപ്പോൾ ആഹാരം.
So what about solid food?
Mutton.
What about mutton?
Chicken.
And chicken.
ഇതൊന്നും വേണ്ട.
Do you not want any of these?
വേണ്ട.
No.
പിന്നെ എന്നാ മതി?
What do you want?
പാല് മതി.
Just milk.
നമ്മളും അങ്ങനെയാ.
Many times we are also
like that. കുറേ കാലമായി.
Long time has passed after being saved.
ഇപ്പോൾ കട്ടിയുള്ള ആഹാരം തന്നാലേ ഉറക്കം തൂങ്ങാം.
Still if solid food is given, we are
sleeping.
It's not digesting.
ചിലര് വലിയ മിടുക്കന്മാരുണ്ട്.
Some are very smart.
ഒരു കാര്യവും മനസ്സിലാകില്ല.
They will never understand anything.
എന്നാലും ഇരുന്നുകൊണ്ട് തലകുലും.
But still they will shake their heads.
എല്ലാം മനസ്സിലായ മട്ടിൽ.
As though they understood everything.
അപ്പോൾ ആ യോഗത്തിന് ചിലര് വരാതിരുന്നവര് കാണും.
So there might be some people who did not.
അവരെ കാണുമ്പോൾ ഇങ്ങനെ പറയും.
And when they see those people,
എന്താ യോഗത്തിന് വരാൻ?
Why did you not come for the church?
ഓ വരാൻ പറ്റിയില്ല.
I was not able to
come.
Oh, you lost so much.
അതെന്നാ കാര്യം?
What is the reason?
ഓ, ഒന്ന് കേക്കണ്ട വചനം.
Oh, you should have heard the word.
എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല.
Oh, such a press sermon I've not heard.
മറ്റേ പുള്ളി ചോദിക്കും.
And the other person
says, എന്തായിരുന്നു വിഷയം?
What was the subject?
അപ്പോൾ ഇദ്ദേഹം പറയയാ.
And then this person says,
അതാ ഞാനും ഓർക്കുന്നത്.
That all, I'm only trying to remember.
അതാ ഞാനും ഓർക്കുന്നത്.
I'm trying to remember that.
എന്താ കാര്യം?
What is the reason?
കട്ടിയുള്ള ആഹാരം കഴിക്കാനുള്ള പ്രാപ്തിയായിട്ടില്ല.
Because they are not able to take solid food.
ചോദിച്ചു കഴിഞ്ഞാൽ ദീർഘവർഷങ്ങളായി രക്ഷിക്കപ്പെട്ടിരുന്നാ പറയ.
Last many years have passed after salvation.
ഇപ്പോഴും ഗാന്ധിജിയുടെ പ്രതിമ നിൽക്കുന്നത് പോലെ നിൽക്കുന്നു.
But they still stand like the statue of Gandhi.
അത് കണ്ടിട്ടില്ലേ ഗാന്ധിജിയുടെ പ്രതിമ?
Have you not seen the statue of Gandhi?
ഒരു കാല് മുന്നോട്ട് ഒരു കാല്
പുറകോട്ട്. One leg forward and one leg backward.
ഒരു കൈ മുന്നോട്ട് ഒരു കൈ
പുറകോട്ട്. One hand forward and one hand backward.
മുന്നോട്ട് വെച്ചിരിക്കുന്ന കയ്യിൽ ഒരു വടിയുമുണ്ട്.
And there is a pulling cord.
ആ നിപ്പ് നിൽക്കുന്ന നോവും ഇയാളങ്ങ് നടന്നു പോവുകയാണ്.
And when you look, we see Gandhi is
walking. പക്ഷേ എന്ന് വെച്ചോ ആ നിപ്പ് ഇങ്ങനെ നിൽക്കുന്നു.
But that standing has been remained for long.
നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ ഒറ്റ നിപ്പായി.
While we were baptized, we have that stand.
ഇങ്ങനെ നിന്നോ അങ്ങോട്ട് ഒരു പാട്ട് അങ്ങ്
പാടുകയാണ്.
ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടാൻ ഈ നിപ്പ് നിന്നു.
Let all sin and burden be removed and let me go forward. But the standing is
അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് അഞ്ചാം അധ്യായത്തിൽ പറയുന്നു, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകാൻ പ്രായമായി.
That is why in Hebrews chapter 5 Paul is saying if you look at the time that you're saved, it is time that you should be a teacher.
ഇപ്പോഴും നിങ്ങൾക്ക് കട്ടിയുടെ ആഹാരം കഴിക്കാൻ പ്രാപ്തിയായില്ല.
But you still are not able to take solid food.
എന്റെ വാത്സല്യ സഹോദരീ സഹോദരന്മാരെ, ഇത്രയും പറഞ്ഞു ഞാൻ മുന്നോട്ട് പോകുന്നു.
Dear brothers and sisters, let me just proceed with this.
ഇന്ന് സ്നാനപ്പെട്ടവർ ഉൾപ്പെടെ പക്വതയിലേക്ക് നീ വരണം മക്കളെ.
Including those who are baptized today, you have to become mature.
അതിനെന്തു ചെയ്യണം?
What should you do?
ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി
പോകണം. You have to descend into the depths of the word of God.
ദൈവത്തിന്റെ വചനം പഠിക്കണം.
You have to study the word of God.
ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം.
You have to meditate on the word of God.
ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകണം.
You should have a relation with God.
ഒരു പ്രാർത്ഥനാ ജീവിതം വേണം.
Prayerful life.
അങ്ങനെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം.
And so transform your life.
ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണം.
And conform yourself to the character of Christ.
അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരു വിശ്വാസി പക്വതയിലേക്ക് വരുന്നത്.
Only then a believer can become mature.
അങ്ങനെ പക്വതയുള്ള വിശ്വാസികൾ കൂടുന്ന സഭ, ഹല്ലേലൂയ്യ, എത്ര അനുഗ്രഹിക്കപ്പെട്ട സഭയായി.
And a gathering of such mature believers, what a blessed church it would be.
കർത്താവ് വിശേഷാൽ സഹായിക്കുമാറാകട്ടെ.
May God specially help
you. ഒരു വാക്യം കൂടി അതിനോട് ചേർത്ത് ഞാൻ പറയാം.
One more word in relation.
ഒന്ന് കൊരിന്ത്യർ 13:11.
1 Corinthians chapter 13 and verse 11.
ഈ വിഷയത്തോട് ബന്ധപ്പെട്ടല്ല അത് പറയുന്നതെങ്കിൽ തന്നെ,
though it looks different from the portion that I'm speaking,
നമുക്ക് ഇതിനോട് ചേർത്ത് ചിന്തിക്കാനായിട്ട്,
but we can think in joining to this.
അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്.
This is how we read.
ഞാൻ ശിശുവായിരുന്നപ്പോൾ,
when I was a child,
ശിശുവിനെ പോലെ സംസാരിച്ചു.
I spoke as a child.
ശിശുവിനെ പോലെ ചിന്തിച്ചു.
I understood as a child.
ചിന്തിച്ചു.
I thought as a child.
ശിശുവിനെ പോലെ നിരൂപിച്ചു.
I understood as a child.
പുരുഷനായ ശേഷമോ,
but when I became a man,
ശിശുവിനുള്ളത്
തിരിച്ചു. I put away childish
things. മനസ്സിലായോ നിങ്ങൾക്ക്?
I hope you have understood.
ശിശു ആയിരിക്കുമ്പോൾ ഒരു സംസാരം.
There is a language while
we are child. പുരുഷനാകുമ്പോൾ അത് പറയാൻ പറ്റില്ല.
But we cannot speak the same thing when we are a man.
പിന്നെ കിട്ടിയതുപോലല്ലേ ഇരിപ്പ്.
You all look like you understood.
ചില നമുക്കറിയാം, ഒരു 3 വയസ്സുള്ള കൊച്ച്,
when you look at a 3-year-old baby,
അപ്പന്റെ മടിയിൽ ഇരിക്കുക,
sitting on the lap of the father,
അപ്പന്റെ മുഖത്ത് നോക്കി,
looking at the face of the father,
ആ കൊച്ച് ഇങ്ങനെ പറയും,
and the child would say like this,
പോടാ,
he would say like that,
എന്ന് പറഞ്ഞ് ചെള്ളക്കടിക്കും,
and hit
ആ കുഞ്ഞിനെ. ശിക്ഷിക്കുമോ?
Should be punished.
അത് കേട്ടിട്ട് അപ്പൻ ചിരിക്കും,
the father would smile,
അമ്മ ചിരിക്കും,
and the mother would smile.
ആ 3 വയസ്സുള്ളവൻ,
he is only 3 years old,
30 വയസ്സാകുമ്പോൾ,
but when he becomes 30 years old,
അപ്പനെ നോക്കിയിട്ട്,
looking at the father,
പോടാ എന്ന് വിളിച്ചാൽ,
calling a father, പോടാ,
രംഗം മാറും.
The scene will change.
അതിന്റെ സാരം, ശിശുവായിരുന്നപ്പോൾ,
while you are young,
ശിശുവിനെ പോലെ ചിന്തിക്കുന്നു.
Now you think like a child.
ശിശുവിനെ പോലെ സംസാരിക്കുന്നു.
Now you speak like a child.
എന്നാൽ പുരുഷനാകുമ്പോൾ,
but having become a man,
ശിശുവിനുള്ളത് ത്യജിച്ചു.
Now you discard the
things of a child. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ,
my dear brothers and sisters,
പക്വതയൊരു രൂപാന്തരമാണ്.
Now maturity is a transformation.
നമ്മുടെ സംസാരത്തിന് രൂപാന്തരം,
the transformation,
നമ്മുടെ ചിന്തയ്ക്ക് രൂപാന്തരം,
transformation,
നമ്മുടെ സമീപനത്തിന് രൂപാന്തരം, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് രൂപാന്തരം. ആകെ ഒരു രൂപാന്തരം, അതാണ് പക്വത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സഭാ മക്കൾ സഭയിൽ ഉണ്ടാകണം, അതിനുവേണ്ടി നമുക്ക്
പ്രാർത്ഥിക്കാം.
രണ്ടാമത്, നമുക്ക് 4 മുതൽ 9 വരെയുള്ള
വാക്യം,
അവിടെ സഭയെ കൃഷിഭൂമിയോട് ബന്ധപ്പെട്ടു പറയുകയാണ്.
And there the church is likened to a field.
കൃഷിയോട് ബന്ധപ്പെട്ടു വരുന്ന വാക്കുകൾ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്.
The terms to the farming is used there.
അതിന്റെ 6-ാം വാക്യത്തിൽ ഞാൻ നട്ടു.
Look at the verse 6, I planted.
പിന്നെ നനച്ചു.
And then I watered.
വളരുമാറാക്കി.
But gave increase.
പിന്നെ കൂടാതെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ.
Look at verse 9.
നിങ്ങൾ ദൈവത്തിന്റെ കൃഷി.
Now you are the God's field.
അങ്ങനെ കൃഷിയോട് ബന്ധപ്പെട്ടു വരുന്ന പ്രയോഗങ്ങൾ അവിടെ കാണാം.
So many terms related to farming.
അപ്പോൾ സഭ എന്താണ്?
So what is the church?
സഭയൊരു കൃഷി.
Now church is a field.
എന്നെ ശ്രദ്ധിക്കുന്ന യുവതിയുവാക്കളെ,
those who are listening to me,
സഹോദരി സഹോദരന്മാരെ,
brothers and sisters,
നിങ്ങൾ കാലങ്ങളായി കൂടിക്കൊണ്ടിരിക്കുന്നു.
For a long time you have been gathering.
ഈ സ്ഥലം സഭയുണ്ടല്ലോ.
This local church.
ഇതൊരു കുടുംബം മാത്രമല്ല.
Now this is not only a household.
ഇതൊരു കൃഷിഭൂമി.
This is also a field.
കൃഷിഭൂമിയാണെങ്കിൽ,
and if it is a field,
ഉത്തരവാദിത്തം എന്താണ്?
What is the responsibility?
വർദ്ധനമുണ്ടാകണം.
There should be increase.
വർദ്ധനമുണ്ടാകണം.
There should be abundance.
ഫലമുണ്ടാകണം.
There should be fruit.
ഫലം വല്ലതുമുണ്ടോ?
Is there any fruit?
ശാന്തമായി ചിന്തിക്ക.
Think peacefully.
സഭയിൽ വർദ്ധനമുണ്ടോ?
Is there an increase in the church?
കൃഷിഭൂമിയാണെങ്കിൽ അവിടെ വർദ്ധനവും.
If it is a field, there should be an increase.
ഇവിടെ 2-3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കും.
There are 2 or 3 things I want to remind you.
എന്തുകൊണ്ട് സഭയ്ക്ക് വർദ്ധനവ്?
Why there is no increase in the church?
2-3 വിധത്തിലാണ് ആ വർദ്ധനവ് വരുന്നത്.
There are 2 or 3 ways in which we see the increase. Or growth.
ആത്മീയമായ വളർച്ച.
Spiritual growth, that is.
One. നമ്മൾ നിമിത്തമായി പുതിയ സഭകൾ ഉണ്ടാകുന്നത് സഭയുടെ വളർച്ച.
Now because of our efforts and new churches are formed.
പ്രസ്താവിച്ചപ്പോൾ പറഞ്ഞു,
like it was mentioned here,
തെമ്മലയിൽ, നമുക്കൊരു കൂടി വരവ്.
We have a new gathering in Tenmala.
വേറെ പലയിടത്തും പണം നമ്മൾ അയക്കുന്നുണ്ട്, അവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
In other places also we are spending money.
അത് വലിയ മാതൃകയാണ്.
Now that is a good example.
കാര്യം തെസ്സലോനിക്ക സഭയോട് എന്താ പൗലോസ് പറയുന്നത്?
What did Paul say to the Thessalonian church?
നിങ്ങളുടെ ഇടയിൽ നിന്ന് വചനം മുഴങ്ങിച്ചെന്നു. Hallelujah.
From here the gospel was
spread. ദൈവസഭ എന്ന് പറയുന്നത് ഒരു മിഷണറി സഭയാണ്.
The church of God is a missionary church.
അവിടെ നിന്ന് വചനം മുഴങ്ങിച്ചെ.
And from there the word
is spread.
A new church should be formed.
ആത്മീയമായി വളരെ.
And the spiritual church should be grown.
വീട്ടിൽ എത്തുമ്പോൾ.
And when you reach the
മൈസൂരിലും
മൈസൂർ
തേക്കടിയിലും
തേക്കടി
ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ടോ
ഇല്ല
തേക്കടിയിലും
തേക്കടി
അതുപോലെ തന്നെ മൂന്നാറിലും
ഓർ മൂന്നാർ
ഒക്കെ പോയി
going to all
the
places
കോടക്കാറ്റും ഒക്കെ കൊണ്ട്
and feeling the cold
ആരോഗ്യം കളയാതെ
without losing our health
തെന്മലയ്ക്ക് പോകണം.
Let us go to Tenmala.
പിന്നെ എവിടെയാ?
Where is your place?
മഹാരാഷ്ട്രയിൽ പോകണം.
കരാടൻ മഹാരാഷ്ട്ര.
പിള്ളേരുമായിട്ട് പോകണം.
Go with your children.
രണ്ട് ദിവസം താമസിക്കണം.
Stay there 2 days.
സുവിശേഷ വേല എന്താണെന്ന് അവരെ പഠിപ്പിക്കണം.
Look at what is evangelical work.
എല്ലാം പിടി കിട്ടുന്നുണ്ടോ?
You understand what I'm trying to say?
ഞാൻ പറയുന്നത് പിടി കിട്ടിയില്ല, ലോകത്തിൽ ഒരുത്തം പറഞ്ഞാലും കിട്ടില്ല.
If you do not understand what I'm saying, you'll never understand it.
അത്ര ലളിതമായിട്ടാ പറയുന്നത്.
I speak so simply.
മറ്റുള്ളവർ പറഞ്ഞാൽ അവർക്കും മനസ്സിലാകില്ല.
Others they don't understand what they say.
അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയാം.
That is why very clearly
സുവിശേഷ വേലയെ കുറിച്ച് ഉന്നതമായ ഒരു കാഴ്ചപ്പാട്.
You should have an exalted view.
ചില ദൈവദാസന്മാരുടെ അടുക്കൽ ചെന്ന് പക്ഷേ അവരുടെ കൂടെ താമസിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ കാശുണ്ടല്ലോ, അടുത്ത ഹോട്ടൽ റൂം എടുത്ത് അവരോടുകൂടെ പ്രവർത്തിച്ച് അല്പസമയം നിങ്ങൾ
ചെലവഴിക്കണം.
അങ്ങനെ സഭയിൽ നിന്ന് വചനം മുഴങ്ങിച്ചു.
And from the church the
word should be വർദ്ധനവുണ്ടാകും.
There should be an increase in the
രണ്ടാമത്
secondly
ആ സഭയിലെ വ്യക്തികൾ ആത്മീയമായി വളരണം.
The individuals of the assembly have to grow
spiritually. ക്രിസ്തുവെന്ന തലയോളം വളരണമെന്നാണ് സഭയെക്കുറിച്ച് പറയുന്നത്.
The desire of the church of God grow into
അങ്ങനെ ആത്മീയമായി സഭ വളരണം.
And thus grow spiritually.
പിന്നെ മൂന്നാമത് വളരണ്ട എങ്ങനെയാണ്?
Thirdly how we ought to
അലങ്കരിക്കണം.
We have to bear fruit.
നാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ
John chapter 15 when we read
രണ്ട് മേഖലകളിൽ ഫലം കായ്ക്കുന്ന കാര്യം കർത്താവ്
പറയുന്നു. There are two spheres where we have to bear fruit.
ഒന്ന് എന്നിൽ വസിച്ച് ഫലം കായ്ക്കുക.
One you have to abide in me and bear fruit.
രണ്ട് പോയി ഫലം കായ്ക്കുക.
And you have to go and bear fruit.
അയ്യോ മനസ്സിലാകുന്നില്ലേ?
I hope you understand.
ദൈവസഭ അതാണ്.
That is what the church of God is.
അല്ലാതെ അപ്പോൾ നുറുക്കി പാനപാത്രവും കുടിച്ച് എല്ലാ ആഴ്ചയിലും സ്തോത്രവും പറഞ്ഞു പോകാനല്ല.
Not simply breaking bread and partaking of the cup and praising God alone.
ഇതിനോട് എത്ര കിലോ അപ്പം തിന്നുകാണ്?
How much kilo of bread you have eaten so far?
എത്ര കുപ്പി വീഞ്ഞു കുടിച്ചു?
How much of bottles of wine?
എന്താ ഗുണം?
But what is the use?
എന്താ പറയാന?
What is the use?
മനസ്സിലാകണം നിങ്ങൾ.
ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.
അപ്പം നുറുക്കുക, പാനപാത്രം കുടിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പന.
ബ്രേക്കിംഗ് ദ ബ്രെഡ് ആൻഡ് പാർട്ടേക്കിംഗ് ഓഫ് ദ കപ്പ്, ദാറ്റ്സ്
സഭയായി കൂടി വരുമ്പോൾ ആരാധനയിൽ അത് മസ്റ്റ്.
ഇറ്റ് ഈസ് മസ്റ്റ് ഫോർ ദ വർഷിപ്പ്.
പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ കാര്യം തീർന്നോ?
ബട്ട് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ഓവർ ദാറ്റ്? നെവർ.
കർത്താവിൽ വസിച്ചു ഫലം കായ്ക്കണം.
വി ഹാവ് ടു അബൈഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ബെയർ ഫ്രൂട്ട്.
പോയി ഫലം കായ്ക്കണം.
വി ഹാവ് ടു ഗോ ഫോർത്ത് ആൻഡ് ബെയർ ഫ്രൂട്ട്.
ഈ വസിച്ചു ഫലം കായ്ക്കുന്നതാണ് പുറത്തോട്ട് പോകുന്നത്.
വി അബൈഡ് ഇൻ ബെയർ ഫ്രൂട്ട്, ദാറ്റ് ഈസ് വാട്ട് ഗോസ് ഔട്ട്സൈഡ്.
എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തോട്ട് ഒഴുകും.
From the heart of the one who believes in me, living waters will flow.
അതാണ് ഒരു സഭയെ കുറിച്ച്
ആഗ്രഹിക്കുന്നത്. That is what is the desire of a church.
നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം എടുത്തൊന്ന് നോക്കണം.
Turn to the book of Genesis.
വായിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി.
I'm sure that you have the habit of
അതിന്റെ 49-ാം അധ്യായം.
Read chapter 49.
യാക്കോബ് തന്റെ മക്കളെയൊക്കെ വിളിച്ച് അനുഗ്രഹിക്കുകയും അന്ത്യവാക്കുകൾ അവരോട് പറയുകയും
ചെയ്തു. Jacob is blessing his children and giving the parting words.
അവിടെ യോസേഫിനെ കുറിച്ച് പറയുന്നു.
There regarding Joseph he has something to say. ജോസഫ്
ഫലപ്രദമായ ഒരു വൃക്ഷം.
Now he is a fruitful bough.
വായിച്ചിട്ടുണ്ടല്ലോ.
Have you read that?
ഫലപ്രദമായ ഒരു
വൃക്ഷം. He is a fruitful vine.
നീര് അടുത്തത് പറയും, നീരുറവിനരികെ നിൽക്കുന്ന ഫലപ്രദമായ.
Now it is a fruitful vine standing near a well.
എന്നിട്ട് അടുത്തത് പറയുന്നത്,
and then what is it?
അതിന്റെ കൊമ്പ്,
the branches of that,
മതിലിന്മേൽ പടർന്നു.
It runs over the wall.
അതെന്നാ പരിപാടി?
What is that?
ഈ ഫലപ്രദമായ വൃക്ഷത്തിന്റെ കൊമ്പ് മതിലിന്മേൽ പടർന്നു.
The fruitful bough of the vine, it spreads over the wall.
അതുകൊണ്ടുള്ള ഗുണം എന്താണ്?
What is the benefit out of that?
പറയാമോ നിങ്ങൾ?
Can you say?
ഈ അകത്ത് ഫലപ്രദമായ
While inside it is a fruitful vine. But its branches are spreading over the wall. What is the benefit of that? What is the benefit?
അതുവഴി പുറത്തുകൂടെ പോകുന്നവർക്കും രണ്ടെണ്ണം പറിച്ചു തിന്നോണ്ട്.
ഈവൻ ദ പാസേഴ്സ് ബൈ ഔട്ട്സൈഡ് ദേ ക്യാൻ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ദിസ് ഈസ് ദ മീനിംഗ്.
അകത്തുള്ളവർക്കും ഗുണമുണ്ട്, പുറത്തുള്ളവർക്കും ഗുണമുണ്ട്.
ദ മീനിംഗ് ഈസ് സിമ്പിൾ, ഇറ്റ് ഈസ് ഫ്രൂട്ട്ഫുൾ ഫോർ ദോസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്.
രക്ഷിക്കപ്പെട്ടെന്നാ പറയുന്നത്.
ദേ സേ ദാറ്റ് ദേ ആർ സേവ്.
അകത്തുള്ളവർക്കും ഗുണമില്ല, പുറത്തുള്ളവർക്കും ഗുണമില്ല.
നോട്ട് ഗുഡ് ഫോർ ദ ഇൻസൈഡേഴ്സ് ഓർ ദ ഔട്ട്സൈഡ്.
യാതൊരു ഗുണവും മണവും ഇല്ലാതെ പോകുന്ന വിശ്വാസികളുണ്ട്.
There are believers without any goodness or peace.
എനിക്കറിഞ്ഞുകൂടാ.
I do not know how they exist.
എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കേണ്ട ഒരു കാര്യം.
Dear children, you have to remember.
വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്.
Now you know the tree by the fruit.
അതുകൊണ്ട് എന്റെ വാക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്.
And therefore we cannot proceed forward.
നമ്മൾ ഫലമുള്ളവരായി.
Now we should be fruitful.
ദൈവസഭയ ഒരു കൃഷിഭൂമിയാണ്.
Now if the house of God is a field.
സന്തോഷ വർത്തമാനം പറഞ്ഞ അത് ആഹാരം വരാൻ താമസമല്ലേ. ഒരു അത് ഗുണമായി, അത് ഗുണമായി. കർത്താവ് എന്റെ പരവേശം അറിഞ്ഞു. ആ അപ്പൊ ശ്രദ്ധിക്കുക, കൃഷിഭൂമിയാണ്. കൃഷിഭൂമിയിൽ
And in the field there should be fruit.
ഇനി അടുത്തതോടെ നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, അടുത്തതോടെ ശ്രദ്ധിക്കുക.
And pay attention to the next also.
ഈ ഫലമില്ലാത്തതിന്റെ കാരണം എന്താണ്?
What is the reason for fruitlessness?
മൂന്ന് കാരണങ്ങളാണ്.
Now there are three reasons for that. There are three reasons.
ദൈവസഭ എന്ന കൃഷിഭൂമി വർദ്ധനവില്ലാത്തതിന്റെ കാരണം മൂന്നെണ്ണം ഇവിടെ പറയുന്നുണ്ട്.
Now there is three reasons mentioned here for lack of increase in the church of God.
ഒന്ന്,
one.
ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? ഇവിടെ ഭിന്നതയെ കുറിച്ച്
പറയുകയാണ്.
പക്ഷമാ പക്ഷം.
And they're taking sides.
ഇന്ന് സഭയിലും ഉണ്ട് പക്ഷം.
Now in the church also there is sides.
ഇവിടെ എത്ര elders ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
I do not know how
ഞാൻ ഒരു സഭയിലും ചെന്ന് അവിടുത്തെ ഭൂമിശാസ്ത്രം ഒന്നും ചോദിക്കാറില്ല.
When I go to a church, I do not ask the geography.
കുഴപ്പമൊന്നറിയാം.
You know what is the reason?
പിന്നെ പ്രസംഗത്തിൽ മുഴുവൻ അത് വരും.
In the all sermon it will come.
അപ്പോൾ ദൈവാത്മാവ് തരുന്നത് പറയാൻ കഴിയാതെ വരും.
So I will not be able to speak what the Holy Spirit is telling.
മൂപ്പന്മാരാകട്ടെ.
How many your elders
might be? പലയിടത്തെയും കുഴപ്പം എന്നാണെന്നറിയാം.
You know what is the problem?
ഒരു മൂപ്പന്റെ കൂടെ ഒരു 20 പേർ.
Along with one elder there'll be 20 people.
ഒരു മൂപ്പന്റെ കൂടെ 15.
With the other elder there'll be 15.
ഇങ്ങനെ ഓരോ മൂപ്പന്റെ കൂടെയും പൗപ്പത്തും 25 പേര് വെച്ചാ.
With each elder there'll be 15 and 20.
പിന്നെ കൂടി വരുന്നവർ എങ്ങനെയുള്ളവരാണെന്ന് ചോദിച്ചാൽ.
Then the gathering people, what kind are they?
ഈ മൂപ്പന്റെ സ്വഭാവം എങ്ങനെയാണോ അതനുസരിച്ച് സ്വഭാവമുള്ളവരാ ഓരോരുത്തരുടെയും കൂടെ.
And the character of the people gathering will be like the character of the elder they follow.
ഒന്നും എനിക്കറിയാൻ
വയ്യ. I do not know.
ഞാൻ ഇവിടെ വന്നിട്ട് 5-10 വർഷം.
It is only
അന്നുണ്ടായിരുന്ന പലരെ ഇവിടെ ഉണ്ട്, അവരെല്ലാം പോയി.
Many of the older people have already left. I don't know them.
നേതൃനിരയിൽ ഉണ്ടായിരുന്നു.
They were all in the eldership.
അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്.
And the remaining are here.
ഞാൻ ഒരു കാര്യം പറയാം.
But let me tell you one truth.
ഈ ഭിന്നപക്ഷം ഉണ്ടാക്കരുത്.
You should never create divisions.
ഇവിടെ പോകുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. ഗുണം വരാൻ പറയുക.
Before going from here, take a decision.
ഞാനും എന്റെ കുടുംബവും നിമിത്തമായിട്ട്
because of me and my family,
സഭയിൽ ഒരു ഭിന്നത ഉണ്ടാക്കരുത്.
There should not be a division in the church.
ഒരു ഭിന്നതയ്ക്ക് കൂട്ടു നിൽക്കുക.
We will not stand by a division.
അറിഞ്ഞോ അറിയാതെയോ ഞാനോ എന്റെ കുടുംബമോ എന്റെ മക്കളോ എന്റെ സഭയിൽ ദൈവത്തിന്റെ സഭയിൽ ഒരു ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുകയല്ല എന്ന് തീരുമാനമെടുത്തു പോയാൽ നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കും.
Me or my family or my children, we will not sow seeds of divisiveness in the church.
ഈ ഭിന്നത എന്ന് പറയുന്നത് ചിലരുടെ എന്താ സാരമില്ലെന്നാ വിചാരിക്കുന്നത്.
Many people think that divisiveness is a simple matter.
ഞാൻ അതെല്ലാം തെളിയിക്കാം.
I will prove that from the scripture.
ഞാൻ വലിയ വിവരമുള്ളവനൊന്നുമല്ല.
Not that I have a lot of wisdom.
കർത്താവ് തന്നിട്ടുള്ള വിവരത്തിൽ നിന്ന് ചില കാര്യം വർഷങ്ങളുടെ പരിചയം കൊണ്ട് അങ്ങ് പറയുക.
But from the wisdom given to me by the Lord and years of experience.
ഭിന്നത ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്നറിയാമോ?
Do you know what is the problem created by
divisiveness? ഒന്നാമത് നിങ്ങൾ അറിയേണ്ടത് ഈ ഭിന്നത എന്ന് പറയുന്നത് ക്രിസ്തുവിന് വിരോധമായി ചെയ്യുന്ന പാപമാണ്.
Understand that divisiveness is a sin against Christ.
ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോടും പറയുക, നിങ്ങൾ നേരിട്ട് ഭിന്നത വരുത്തുക.
Sisters also, you might not directly cross divisiveness.
അല്ലാതൊക്കെ ഭിന്നത വരും, നിങ്ങളല്ല ചില ആളുകൾ വരുത്തുന്നുണ്ട്.
Some people are bringing divisiveness.
വരുത്തുന്നുണ്ട്.
It is happening.
Meetinginum business meetinginum committee meetinginum ഒക്കെ പോകുമ്പോൾ ട്യൂഷൻ കൊടുത്താ ചിലര് പറഞ്ഞയക്കുന്ന ഉണ്ടെന്നേ. അയ്യോ വയസ്സ് 10-70 എത്ര കാലമായി ഇതൊക്കെ കാണാൻ തുടങ്ങി.
Going to business meeting and committing meeting of the church with tuition from the house.
നിങ്ങൾ പോകുന്നത് കൊള്ളാം.
It is good that you are going.
ഇന്നിന്ന കാര്യങ്ങൾ പിടിച്ചു നിന്നോണം.
But certain things you have to take a stand.
വിട്ടുകൊടുത്തേക്കരുത്.
Don't give up.
നിന്റെ തലമുറ പോക്ക.
And your generation will be lost.
ആരോടായി കളിക്കുന്നത്?
To whom are you playing?
ദൈവത്തിന്റെ സഭയോട.
You are playing to the church of God.
ക്രിസ്തുവിന്റെ സഭയോട.
The church of Christ.
അതുകൊണ്ട് നീ പറഞ്ഞു കൊടുക്കേണ്ടത്.
Therefore you should say,
പോകുന്നത് കൊള്ളാം കേട്ടോ.
Good that you're going for the meeting.
പ്രയാസം ഒന്നും ഉണ്ടാക്കിയേച്ച് ഇങ്ങോട്ട് വരരുത്.
Don't cause any discomfort.
അങ്ങനെ പറഞ്ഞു വിടണം ഭർത്താക്കന്മാർ.
That is the way you have to advise your husbands.
കൊള്ളാവുന്ന പെണ്ണുമ്പിള്ളമാരാണെ അങ്ങനെയും പറയേണ്ട കാര്യം.
And if they are good wives, they don't have to say that also.
കാര്യം അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയുന്നവർക്ക് ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം. പൂച്ചയ്ക്കല്ല പുനു ഇരിക്കുന്ന
കാര്യം. What does the cat have to do in the goldsmith's place?
ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താണെന്നറിയാമോ?
The essence of what I'm trying to say.
ഭിന്നത വരുത്തുന്നത് ക്രിസ്തുവിന് വിരോധമായി ചെയ്യുന്ന പാപമാണ്.
Causing divisiveness is a sin.
ഞാൻ ഓരോന്നായി മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.
There are three things I want to remind you.
നിങ്ങൾ ഈ ഭിന്നതയെ കുറിച്ച് ഒന്നാം അധ്യായത്തിൽ പൗലോസ് അവരെ ഓർപ്പിക്കുമ്പോൾ
when Paul is reminding about divisiveness in chapter 1
രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്.
There are two or three questions that he's asking.
അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ
look at verse 13.
അവിടെ ആദ്യത്തെ ചോദ്യം ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു.
Chapter 1 verse 13 is Christ divided.
എന്താണ് ഇത് വെളിപ്പെടുത്തുന്നത്?
What is this revealing?
ഭിന്നത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിനെതിരെ ചെയ്യുന്ന പാപമാണ്.
It is against the individual, the person of Christ.
എത്ര ദുഃഖകരമായ അവസ്ഥ.
What a sorrowful thing that is.
ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിനെതിരെ ചെയ്യുന്ന പാപമാണ് ഭിന്നത എന്ന് പറയുന്നത്.
Causing division is the sin against the personality of Christ.
രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയാമോ?
Look at the second question.
പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ?
Was Paul crucified for you?
ഇതെന്താണ് സൂചിപ്പിക്കുന്നത്?
Now what does this reveal?
ഭിന്നത.
Division.
ക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവൃത്തിക്കെതിരെ ചെയ്യുന്ന പാപം.
It is the sin against the salvation work of Christ. Thirdly.
നിങ്ങൾ വീണ്ടും ആ 13-ാം വാക്യം നോക്കി.
Look at that portion for the third question.
പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ?
Were you baptized in the name of Paul?
ക്രിസ്തുവിന്റെ നാമത്തിലല്ലേ സ്നാനമേറ്റത്?
Were you not baptized in the name of Jesus?
അപ്പോൾ ഭിന്നത എന്താണ് പാപം?
What is division?
ക്രിസ്തുവിന്റെ നാമത്തിനെതിരെ ചെയ്യുന്ന പാപമാണ്.
It is a sin against the name of Christ.
അയ്യോ യുവാക്കളെ യുവതികളെ സഹോദരീ സഹോദരന്മാരെ.
Dear brothers and sisters and youngsters.
ഈ വിഷയത്തിൽ നമ്മുടെ കണ്ണ് തുറക്കണം.
Now we have to open our eyes to this.
നമ്മുടെ സഭ എന്തുകൊണ്ട് ആത്മീയമായി വർദ്ധിക്കുന്നില്ല?
Why our churches are not increasing?
കൃഷിഭൂമി ആണെങ്കിൽ എന്തുകൊണ്ട് വർധനവില്ല?
If it is a field, why it's not
എന്തുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല?
Why fruits are not being born?
അതിന്റെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇടയിലെ ഐക്യമില്ലായ്മ.
The first reason is that the lack of unity amongst
അത് ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിനെതിരെയുള്ള
പാപം. And that is a sin against the person of Christ.
ക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവൃത്തിക്കെതിരെയുള്ള
പാപം. It is a sin against the salvatory work of Christ.
ക്രിസ്തുവിന്റെ നാമത്തിനെതിരെയുള്ള പാപം.
It is also a sin against the name of Christ.
ഇന്നലെ രാത്രി നമ്മുടെ കണ്ണു തുറക്കട്ടെ.
Tonight let us open our eyes. Secondly,
വർദ്ധനവില്ലാത്തതിന്റെ കാരണം വീണ്ടും ഈ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം.
The reason for no fruit bearing, coming back to chapter 3 and verse 5.
ദൈവാശ്രയമില്ലാത്തതാണ് കാരണം.
Because there is no lack of trust.
അഞ്ചാം വാക്യം നിങ്ങൾ ഒന്ന് നോക്കിയേ.
Read verse 5.
Sorry, 6-ാം വാക്യം.
Verse 6.
ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവം അത്രേ വളരുമാറായി.
I planted Apollos watered but God gave the increase.
ഈ വാക്കുണ്ടല്ലോ ദൈവാശ്രയത്തിൽ നിന്ന് വരുന്ന വാക്യം.
Now this is a verse emanating from trust in God.
ഇദ്ദേഹമാണ് ഈ കൊരിന്തി പോയി അധ്വാനിച്ചുണ്ടായത്.
It is Paul who went to Corinth and labored.
ചാണ്ടപ്പുള്ള ഫിലിപ്പാണെങ്കിൽ ഇങ്ങനെ പറയും.
ചാണ്ട ഫിലിപ്പ uncle would say like this.
കൊരിന്തി സഭയിൽ പോയിട്ടുണ്ടോ?
Have you gone to the Corinthian church?
കേട്ടിട്ടുണ്ട്.
Have you heard about
it? 3 അധ്വാനിച്ചുണ്ടായ സഭയാണ്.
And I would say 3 years I labored for the church.
കൊള്ളമാസിക മുഴുവനും കൊടുക്കും.
And all the magazines.
വരുന്നവരെല്ലാം അവിടെ നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊരിന്തിയിലോട്ട് വിളിച്ചുകൊണ്ട് പോകും.
And I would take you all to the Corinthian church.
ഞങ്ങളുടെ ആരാധനയൊന്നും വന്ന് കാണും.
You have to see how our worship is.
അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം.
In the midst I want to remind you of one more thing.
ഈ ഹൈ റേഞ്ചിൽ ഒരു സഭയിൽ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ
while I was ministering in the church.
കോട്ടയത്ത് നമ്മുടേതല്ലാത്ത ഒരു സഭയിൽ ആരാധിക്കുന്ന ഒരു സഹോദരന് അവിടെ കയറി വന്നു.
ബ്രദർ ഫ്രം കോട്ടയം ഹു ഈസ് നോട്ട് ബിലോങ്ങിംഗ് ടു അവർ ഡിനോമിനേഷൻ.
അദ്ദേഹം അവിടെ വരാൻ കാര്യം അദ്ദേഹം അവിടെ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നയാള്.
ദി റീസൺ ഹി കെയിം ടു ഹൈ റേഞ്ച് ഈസ് ബിക്കോസ് ഹി ഈസ് വർക്കിംഗ് ഇൻ ദി
എസ്റ്റേറ്റ്. ഞായറാഴ്ച അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല.
ആൻഡ് ഹി വാസ് നോട്ട് ഏബിൾ ടു ഗോ സൺഡേ ഫോർ വർഷിപ്പ്.
ശരിക്കും പറഞ്ഞാൽ പോകുന്ന സഭയെന്നൊന്നും പറയാൻ ഒക്കില്ല, ഒരു സംഘടനയാ ഹെവൻലി ഫീസ്റ്റ്.
ഇറ്റ് വാസ് ഹെവൻലി ഫീസ്റ്റ് ദാറ്റ് ഹി വാസ് ഗോയിംഗ് ടു.
അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി നമ്മുടെ സഹോദരൻ പറഞ്ഞു, വാ ഞങ്ങളുടെ കൂടെ വാ, വെറുതെ ഇന്നലെ വീട്ടിൽ ഇരിക്കുക.
Thinking that he should not be idle, one of our friends brothers invited him.
ആ ഇദ്ദേഹം വന്നു.
And he came.
പാട്ടും സ്തോത്രവും ആരാധനയും വചനശുശ്രൂഷയും എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു.
After all the worship ministry was over, we dispersed.
പോന്ന വഴിക്ക് കൊണ്ടുവന്ന സഹോദരൻ നമ്മുടെ സഹോദരൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന് ഞങ്ങളോടുകൂടെ ആരാധനയിലൊക്കെ സംബന്ധിച്ചിട്ട്, ആരാധന കർത്തൃമേശയല്ല, ഇങ്ങനെ യോഗത്തിലൊക്കെ സംബന്ധിച്ചിട്ട് എങ്ങനെ ഉണ്ട്, സന്തോഷമായോ?
And our brother who brought this newcomer into our church asked him after the meeting, how was the meeting, are you happy?
അപ്പൊ പുള്ളി പറയാ, സന്തോഷമൊക്കെ ആയിരുന്നു.
I had indeed joy.
പിന്നെ എന്നാന്ന് ചോദിച്ചാ, വേർത്തില്ല, ഉഷ്ണിച്ചില്ല.
ബട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു, ഐ ഡിഡ് നോട്ട് ബ്രേക്ക് ഇൻടു എ സ്വെറ്റ്.
ഇവരുടെ ചിന്ത വേർക്കുന്നത് ആ ഒരു സന്തോഷം.
സോ ദേർ തിങ്കിങ് ഈസ് ദാറ്റ് വി ഹാവ് ടു ബ്രേക്ക് ഇൻടു എ സ്വെറ്റ്.
അപ്പോൾ നമ്മുടെ സഹോദരൻ അതിനേക്കാൾ മിടുക്കനായിരുന്നു.
ബട്ട് അവർ ബ്രദർ വാസ് മോർ സ്മാർട്ടർ.
ഉള്ളു പറഞ്ഞ ഹൈ റേഞ്ച് ആയതുകൊണ്ട്.
ഹി സെഡ് ദിസ് ഈസ് ബിക്കോസ് ഇറ്റ്സ് ഹൈ റേഞ്ച്.
വേർക്കാഞ്ഞത് ഹൈ റേഞ്ച് ആയിരുന്നു.
ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ്സ് ഹൈ റേഞ്ച്.
കോട്ടയത്തായിരുന്നേ വേർത്തേ.
ഇഫ് ഇറ്റ് വാസ് ഇൻ കോട്ടയം യു വുഡ് ഹാവ് ബ്രോക്കൻ ഇൻടു എ സ്വെറ്റ്.
പറഞ്ഞു പോലെ
ആസ് ഐ ടോൾഡ് യു,
ഈ നമ്മളും നമ്മള് നമ്മളെ തന്നെ അങ്ങ് ആശ്രയിക്കുക.
വി ആർ ട്രസ്റ്റിംഗ് ഇൻ അവർ ഓൺ റിസോഴ്സ്.
ഞാനാണ് അത് നട്ടത്.
വി ആർ ദ വൺ ഹൂ
ഞാനാണ് നനച്ചോണ്ടിരുന്നത്.
വി ആർ ദ വൺ ഹൂ വാട്ടേർഡ്.
അല്ല, ഇയാൾ ഈ നടുന്നതിന്റെ കാര്യം പറയാ. അപ്പല്ലോസ് പറയാ നട്ടേച്ച് താൻ അങ്ങ് പോയി.
ഇഫ് ഹി പ്ലാന്റഡ്, അപ്പല്ലോസ് വുഡ് സേ യു പ്ലാന്റഡ് ആൻഡ് വെന്റ് അവേ.
ഞാൻ നനച്ചില്ലായിരുന്നേ, കാണായിരുന്നു, വാടി പോയി.
ഇഫ് ഐ ഡിഡ് നോട്ട് വാട്ടർ ദേ വുഡ് ഹാവ് ഓൾ ഫേഡഡ് അവേ.
പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം.
ലുക്ക് അറ്റ് ദി വേർഡ്സ് ഓഫ് പോൾ.
ഞാൻ നട്ടു, ശരി.
ഐ പ്ലാന്റഡ്, ദാറ്റ്സ് ട്രൂ.
അപ്പല്ലോസ് വന്നു നനച്ചു എന്നുള്ളത് ശരി.
ദാറ്റ്സ് ഓൾസോ എ ഫാക്ട്.
പക്ഷേ ഇത് വളർത്തിയത് ഞാനും അപ്പല്ലോസും അല്ല. ഹല്ലേലൂയാ, ദൈവമാണ് വളർത്തിയത്.
ഇറ്റ് ഈസ് നോട്ട് അപ്പല്ലോസ് ഓർ മീ ഹൂ കോസ്റ്റ് ഇറ്റ് ടു ഗ്രോ. എന്തൊരു
ദൈവാശ്രയമാണ്.
വാട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ്.
നമുക്ക് ഇന്ന് ദൈവാശ്രയം.
ടുഡേ ഡു വി ഹാവ് ട്രസ്റ്റ് ഇൻ ഗോഡ്?
എന്നാ സൗകര്യത്തിലാ നമ്മുടെയൊക്കെ.
വി ആർ ലിവിങ് ഇൻ സോ മച്ച് ഓഫ് കംഫർട്ട്.
ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ ഈ പ്രസംഗത്തിന് അന്നേ
പോകും.
നമ്മുടെ അപ്പച്ചനൊക്കെ ഉള്ളപ്പോ.
While I was very young, I used to go to preach.
അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇന്നത്തെ പോലെയോ നമ്മുടെ അവിടുത്തെ പോലത്തെ കസേറയൊന്നുമില്ല.
At the time there were no chairs.
ഇന്ന് എന്നാ സൗകര്യം.
Today how much comfort we have.
ചാരി കിടക്കാം.
We can just lean back.
സ്നേഹ കൊടി എനിക്ക് മീരെ വിരിച്ചു പ്രിയ, ഞാനും സുഖേത വാഴുകയല്ലേ.
My beloved has spread the banner of love.
അമ്മ അങ്ങനത്തെ സീറ്റ് ഒന്നുമില്ല.
But that kind of a scene was not there.
ബെഞ്ചാ, ഓർക്കുന്നുണ്ടോ? ബെഞ്ചാണ് അന്ന്, ബെഞ്ചാ.
At the time there were benches only.
അത് ചാരില്ലാത്ത ബെഞ്ച്.
And there was no backrest.
അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായി.
And that was a good thing.
പക്ഷേ ഒരെണ്ണം ഉറങ്ങത്തില്ല.
Nobody can sleep at that time.
കാര്യം എന്താണെന്നറിയോ?
What is the reason?
ഈ താഴോട്ട് ഉറങ്ങി പോയാ തലയടി.
If anybody would lean back, he would fall down.
മുന്നോട്ട് ഉറങ്ങിയാ നെറ്റിയടി.
And if he leans forward, his
forehead will hit. അതുകൊണ്ട് ഉറക്കം വന്നാലും ഈ കണ്ണും എല്ലാം ഒതളങ്ങ പോലെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുക, വീട് പോകാതിരിക്കുക.
So even if he's overcome with sleep, make every effort to stay.
ഇന്നതാണോ?
Is that what is happening?
നല്ല ഹോളുകളായി.
We have good halls.
ഇരിക്കാൻ നല്ല സീറ്റുകളായി.
Nice seats to sit.
കേരളത്തിൽ തന്നെ പലയിടത്ത് എസികളായി.
And several ACs.
എന്തൊരു സൗകര്യമാണ്.
So much of comfort.
നല്ല പണമായി.
And a lot of money.
നല്ല ഡ്രസ്സായി.
Good dresses.
എന്താ ഇപ്പോ സംഭവിച്ചത്?
What has happened really?
ദൈവാശ്രയമില്ല.
There is no trust in God.
എന്റെ വാത്സല്യ സഹോദരങ്ങളെ.
Dear brothers and sisters.
യുവതി യുവാക്കളെ.
Youngsters.
എന്തുകൊണ്ട് നമുക്ക് വർദ്ധനവില്ല?
Why there is no increase?
രണ്ടാമത്തെ കാര്യം.
Second reason.
ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു.
There is no trust in God.
കർത്താവ് നമ്മെ സഹായിക്കണം.
May God help us.
മൂന്നാമത്.
Thirdly.
വർദ്ധനവില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ?
The reason why there is no increase.
ദൈവത്തിനു മഹത്വം കൊടുക്കുക.
Because the glory is not ascribed to God.
ഏഴാം വാക്യം വായിക്കുക.
Now let us read from verse 7.
ആകയാൽ വളരുമാറാക്കുന്ന, കേൾക്കണം ആ വാചകം, ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല.
So then neither he who plants anything nor he who waters, but God who gives the increase.
അവിടെ മുഴുവൻ മഹത്വവും ദൈവത്തിനു കൊടുക്കുക.
All glory has been ascribed to God.
ഇന്ന് അങ്ങനാണോ?
Is it like that today?
സഭയിൽ ഒരു പ്രസംഗത്തിന് ഐറ്റം കിട്ടി കഴിഞ്ഞാൽ,
if an opportunity has been given for preaching,
പ്രസംഗിക്കും.
We will preach.
വീട്ടിൽ ചെല്ലും.
And we'll go back to home.
ഏറ്റവും അടുത്തുള്ളവരെ വിളിക്കും.
And we'll call our dear ones.
നിങ്ങളെ കുറിച്ചല്ല.
Not about you, but.
എങ്ങനെ ഉണ്ടായിരുന്നു?
How was the message today?
എന്നാച്ചാ കലകയിലെ.
You made a star performance.
അപ്പോൾ തിരിച്ചൊരു പറച്ചില്ല.
And then there is a reply.
പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ എനിക്കും തോന്നി കേട്ടോ.
While I was preaching, I also felt the same.
ആർക്കെന്നാ ഗുണം വന്നു?
Who was edified?
ആർക്കെന്നാ ഗുണം വന്നു?
Who benefited?
എന്തു ഗുണം വന്നു?
What benefit happened?
ജനത്തിന്റെ സമയം നഷ്ടപ്പെടുത്തിയതല്ലേ ഉള്ളൂ.
Wasted the time of the listeners.
നിന്റെ പ്രസംഗത്തിലൂടെ നീ എന്നെ മഹത്വപ്പെടുത്തത്.
You took glory for yourself.
നിന്റെ ശുശ്രൂഷയിലൂടെ നീ എന്നെ മഹത്വപ്പെടുത്തത.
Your ministry, you took glory.
ദൈവത്തിന് എവിടെ മഹത്വം?
You have to give the glory to God.
115-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം.
We read verse by verse Psalms 115.
തുടങ്ങുന്നത് തന്നെ എന്തോ.
But how does it start?
ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിനക്ക് തന്നെ മഹത്വം വരുത്തണം. ഞാൻ മഹത്വം
not unto us, O Lord, not unto us, but your name be glory. But we take glory while we recite that psalm.
നമുക്ക് എന്നെ മഹത്വമാണ് പറയാം.
We want to say everything is glory.
ഞാൻ എന്നെ വിളിക്കുന്നത്, നിങ്ങൾ എന്നെ വിളിക്കരുത്. ഞാൻ എന്നെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്.
There is a way in which I call myself.
പൊട്ടാന്ന് ഞാൻ വിളിക്കാം.
I call myself.
നിങ്ങൾ എന്നെ വിളിക്കരുത്.
You don't call me that.
ഞാൻ എന്നെ വിളിക്കുന്നു.
That is how I call myself.
അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ കുഴപ്പമോ?
If you call me that, that's
become a problem. സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നവൻ അഗ്നിനരകത്തിൽ പോകും.
If you call anybody a fool, ഹെൽഫയർ
ഇടപോട്ട
ബട്ട് ഐ കോൾ മൈസെൽഫ് എ ഫൂൾ
കഴിഞ്ഞ ദിവസം റോയ് മാത്യൂസിനോടാണ് അല്ല ഞാൻ അല്ലല്ല എന്നെ എയർപോർട്ടിൽ കൊണ്ട് വിടാൻ വന്ന സഹോദരനോട് പറഞ്ഞു
to the brother who came to drop me off the airport
konile chakkoda mone plane keri puva dogaikku puva eda pota ninak enada yogyada
so I was thinking about how I was going to Doha but I told myself fool
njan angane eppalum chindikkana
yana that is how I always think
ore pravashi idu pole villa udupu mundu okka nalla vadi pole ittonde nadakkunada
I in my clothes
കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോ പൊട്ട നിനക്ക് എന്നാടാ ഇത് ഇട്ടോണിങ്ങനെ
but standing in front of the mirror I say you fool
what നിന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം
and there is a question that I ask myself
ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പൻ എന്നോട് കനിവ് കാണിച്ചതാ
if at all I am anything at all it is the grace shown by my father
പറയുന്നത് ഞാൻ ആകുന്നത് കൃപയാൽ ആകുന്നു
and there is why Paul says what I am by grace
മഹത്വം മുഴുവൻ കർത്താവിന്
all glory for the lord
നമ്മുടെ ജോലി കൊണ്ട് കർത്താവ് മഹിമപ്പെടണം
may the lord be glorified by our job
നമ്മുടെ ശമ്പളം കൊണ്ട് കർത്താവ്
by your salary God should be
പഠിക്കുന്ന മക്കളെ കൊണ്ട് കർത്താവ് മഹിമപ്പെടണം
by the studying children
നമ്മുടെ വീട് കൊണ്ട് കർത്താവ് മഹിമപ്പെടണം
our houses God should be
നമ്മുടെ വാഹനം കൊണ്ട് കർത്താവ് മഹിമപ്പെടണം ഹല്ലേലൂയ എന്തെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ നമ്മൾ നിഗളികളാകരുത് അഹങ്കാരികളാകരുത് എല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കണം അങ്ങനെ കൊടുക്കുന്നെങ്കിൽ സഭയെന്ന കൃഷിഭൂമിയിൽ
വർധനവുണ്ടാകും
സഹായിക്കട്ടെ അപ്പോൾ വർധനവുണ്ടാകാൻ മൂന്ന് കാര്യങ്ങൾ ഐക്യം വേണം രണ്ട് ദൈവാശ്രയം മൂന്ന് ദൈവത്തിന് മഹത്വം ഞാൻ എന്റെ വാക്കുകൾ
അവസാനിപ്പിക്കും
അവസാനിപ്പിക്കാം എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ വിടുക മൂന്നാമത് സഭയെ
thirdly
മന്ദിരമായിട്ട് പറഞ്ഞു
it has been likened to a temple
അത് 10 മുതൽ 17 വരെയുള്ള വാക്യം
it is from verses 10 to 17
നിങ്ങൾ ആ ഭാഗം നോക്കിയാൽ മതി
you have to look at those
ഞാൻ പുസ്തകം അടച്ചുകൊണ്ട് പറയാ കേട്ടോളുക
I will just summarize it for you
സഭ ഒരു മന്ദിരമാണ്
and now the church is a temple
ജീവനുള്ള കല്ലുകളാൽ നിർമ്മിതമാണ്
and it is built by living stones
നമ്മളൊക്കെ ജീവനുള്ള കല്ലുകൾ
we are all living stones
ജീവനുള്ള കല്ലുകളായത് എങ്ങനെയാണ്
how did we become living
പൗലോസ് പറയുന്നു പത്രോസ് പറയുന്നുണ്ട്
now peter says
ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിച്ചു
by coming unto the one who is the living stone
ഇവ നമ്മളൊക്കെ ജീവനുള്ള കല്ലുകളാണ്
and today we are living stones
ചിലരെ കണ്ടാ തോന്നുകയാണ്
but when we look at other, some people we don't realize that we don't feel
ഞാൻ യേശുവിനെ ജീവൻ പോവോളം നന്ദി
singing to the lord giving the life looks like our life is going off
5 minute kond 3 minute kond paadu theerkanda paata 13 minute edukum
it should be sung in 3 minutes but we take 13 minutes
12 bench lorry mundakayam kayetam keerna reethiyila paattu ivurthiyalla palarthe നമ്മൾക്ക് ജീവനുള്ള
കല്ലുകളാണ്
അവർക്ക് സമൃദ്ധിയായ ജീവൻ നൽകേണ്ടതിന് ഞാൻ
വന്നിരിക്കുന്നെന്ന്
ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ് ഈ മന്ദിരം
പണിത്
അങ്ങനെയാണേലും ഉണ്ടല്ലോ കേൾക്കുക ഇത് നിലവാരമുള്ളതായി
but it should have a standard
നിലവാരം
it should have a standard
സഭ ഒരു മന്ദിരമാണെങ്കിൽ
even though it's a building
അതിന് നിലവാരം
it should have a foundation
നിലവാരം വിട്ടു പോകരുത്
and without that
മനസ്സിലാക്കണം എല്ലാവരും കേട്ടോണം
we should never depart from this
എല്ലാവരും കേട്ടോണം
all have to listen
നിലവാരം വേണം സഭയ്ക്ക്
we should have that standard
കേട്ടോ എന്താ നിലവാരം
what is the standard
വിവരിക്കില്ല സഹോദരങ്ങളെ
I will not elaborate
ഒന്ന്
one
നിലവാരമുള്ള പണി വേണം
it should be a standard
നിലവാരമുള്ള പണി വേണം
the work should be of the standard
ഇവിടെ ഒരു കാര്യം അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട്
he is reminding us one thing
പണിയുന്ന കാര്യം പറയുമ്പോൾ
when he is talking about the work
ഒരുത്തൻ എങ്ങനെ പണിയുന്നുവെന്ന് നോക്കിക്കൊള്ളട്ടെ കേൾക്കണേ
each one look at how he is
building എങ്ങനെ നിലവാരമുള്ള പണി ആയിരിക്കണമെങ്കിൽ പണി പരിശോധിക്കണം
the work should be quality it should be examined
എത്ര പണിയുന്നുവെന്ന് നോക്കിക്കൊള്ളട്ടെ എന്നല്ല
not how much you are working
എങ്ങനെ പണിയുന്നു
but how you are working
eh
how you are building
മനസ്സിലായോ നിങ്ങൾ
do you understand that
കൈ എല്ലാവർക്കും കൊടുക്ക യോഗം കഴിയുമ്പോൾ
give shake hands
ഒരറ്റം മുതൽ കുലുക്കുക എല്ലാവർക്കും
giving shake hands to everybody
50 പേരുണ്ട് വീട്ടിൽ ചെന്നിട്ട് പറയ ഞാൻ ഇന്ന് 50 പേർക്കും കൈ കൊടുത്തു
50 people I have given my hand
കർത്താവ് ചോദിക്കുന്നത്
but the lord is asking
നീ എത്ര പേർക്ക് കൈ കൊടുത്തെന്നല്ല
not how many hands you shook
എങ്ങനെ കൊടുത്തു
but how did you
hallelujah എങ്ങനെ കൊടുത്തു
how did you shake
കൈ കൊടുത്തപ്പോൾ അതിൽ വ്യാപരിച്ച മനോഭാവം
what was the attitude behind the hand
ചിലര് പറയും ഞാൻ എല്ലാഴ്ചയിലും അപ്പം നുറുക്കുന്നു
some people say every
കർത്താവ് ചോദിക്കുന്നത്
but the lord asks
നീ എത്ര ആഴ്ചയെ അപ്പം നുറുക്കി എന്നുള്ളതല്ല എങ്ങനെ
not how many weeks you broke the bread, but how
ഇതാ കൊണ്ട് കേറട്ടെ നമ്മുടെ ഹൃദയത്തിൽ.
All of these thoughts should
എല്ലാം ഞായറാഴ്ചയിൽ നുറുക്കിയെന്നുള്ളതല്ല, നീ നുറുക്കിയപ്പോൾ എങ്ങനെ നുറുക്കിയെന്നുള്ളത്.
Not every Sunday we broke bread, but how did we break the bread?
ദൈവവേലയ്ക്ക് ഞാൻ കാശ് കൊടുക്കുന്നു.
I gave money for God's work.
നല്ല കാര്യം.
It's a good thing.
പക്ഷേ അപ്പൻ ചോദിക്കുന്നത്,
but what the father is asking,
നീ കൊടുക്കുന്നത് എങ്ങനെ?
How are you giving it?
നീ കൊടുക്കുമ്പോൾ,
when you give,
അതിൽ വ്യാപരിക്കുന്ന മനോഭാവം,
what is the attitude that is ruling your
heart? ഞാൻ വന്ന ഉപദേശി എന്നെ വീട്ടിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു.
I gave breakfast to the evangelist.
നീ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, ഞാൻ ഉച്ചയ്ക്ക് ചാപ്പാട് കൊടുത്തു.
But I gave lunch more than you.
അപ്പോൾ അടുത്തയാൾ പറഞ്ഞു, നിങ്ങൾ ഉച്ചയ്ക്കല്ലേ സമയം ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ യോഗം കഴിഞ്ഞേച്ച വൈകിട്ട് അങ്ങേരെ കൊണ്ട് പോയത്.
You had time in the afternoon, but without time in the evening we took him for dinner.
നല്ല കാര്യം, എന്നെ പട്ടിണിക്കിടരുത്.
All or the good thing is,
പക്ഷേ കർത്താവ് പറയുന്നു,
but what the Lord is saying,
നീ ആർക്കെല്ലാം ഭക്ഷണം കൊടുത്തു എന്നുള്ളത്,
whom and all you gave,
ആരെല്ലാം വീട്ടിൽ വിളിച്ചു എന്നുള്ളത്,
not only how you invited people,
എങ്ങനെയാണ് വിളിച്ചത്. Hallelujah.
With what attitude you invited,
എങ്ങനെയാണ് കൊടുത്തത്.
How did you give?
ആ മനോഭാവം ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു.
The attitude is what God is watching.
അതുകൊണ്ട് നിലവാരമുള്ള പണി,
and therefore the work should be
of standard. പ്രസംഗിക്കുമ്പോൾ എങ്ങനെ പ്രസംഗിക്കണം.
How should you preach?
പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം.
How should you pray?
പാടുമ്പോൾ എങ്ങനെ പാടും.
How do you sing?
നിലവാരമുള്ള പണി.
It should be
രണ്ടാമതായിട്ട് നിലവാരമുള്ള സ്വഭാവം വേണം.
Secondly, there should be work of,
എന്താണ് നിലവാരമുള്ള സ്വഭാവം?
A good character.
അവിടെ പണി പറയുന്നത് ഇപ്രകാരമാണ്.
That's how it's mentioned here.
And ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ.
Because the temple of God is holy and you are also holy.
മന്ദിരം വിശുദ്ധമായിരിക്കണം.
The temple is holy.
സഭ വിശുദ്ധമായിരിക്കണം.
The church is holy.
അസാരം പുളിമാവ് പിണ്ഡത്തെ മുഴുവൻ പുളിപ്പിക്കും.
A small leaven will leaven the whole lump.
മനസ്സിലായില്ലേ? അസാരം പുളിമാവ്,
small leaven,
ഒരുത്തന്റെ ഒരു പുളിപ്പ് മതി.
A leaven of a small brother.
അത് മന്ദിരത്തെ മുഴുവൻ പുളിപ്പിക്കും.
That will leaven the
അതുകൊണ്ട്
whole temple.
നിലവാരമുള്ള സ്വഭാവമായിരിക്കണം.
And therefore you should ഏറ്റവും
മുടിവിലായി
good character.
നിലവാരമുള്ള മനോഭാവമായിരിക്കണം.
And you should have a very quality of attitude.
എന്താണ് നിലവാരമുള്ള മനോഭാവം?
What is that attitude?
ദൈവത്തിന്റെ
you should never destroy the temple of God.
You
should not destroy the
temple of God.
That is a good quality. There are some people who think they want to destroy the person and the church.
തങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടാൻ സഭയെ നശിച്ചാലും കുഴപ്പമൊന്നുമില്ല.
In order to accomplish their interest, even if the church is destroyed, it doesn't matter.
തീക്കളിയാ.
That's playing with fire.
ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും.
Those who destroy the temple of God, God will destroy.
അതുകൊണ്ട് നിലവാരമുള്ള മനോഭാവം സഭയെക്കുറിച്ചുണ്ടായി.
Therefore you should have a good quality of thinking. May God help us.
സഭയൊരു കുടുംബം.
Now a church is a household. There should be maturity.
സഭയൊരു കൃഷിഭൂമി.
A church is a field.
വർദ്ധനവ് വേണം.
There should be increase.
സഭയൊരു
Now church is a temple.
നിലവാരം
വേണം. And it should have a high standard. May God help us.
അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ.
And may God's name alone be glorified.